നമുക്കെല്ലാവർക്കും റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ളതായ വേദവാക്യങ്ങൾ വായിക്കും. So we have been looking into the epistle of Romans. So now the church is going to explain what we have studied thus far. Okay, I'm going to ask them questions. So you also would know a picture about what we are actually, and these are, I'm telling you, once you know the Romans, once we finish Romans, you will say, thank you, Pastor. It was one of the best Bible class. Right? Okay. Amen. So who can tell me the main 3 points in the epistle of Romans? Oh, aadime thettija parayane. The main 3 points. Justification. I thought actually sanctification aadime. Okay, justification. Okay, Rohingal, go ahead. Justification. Yes, justification, sanctification, glorification. All right? Yeah. So the next thing, how do we define justification? How do we define justification? Yeah. That is true. All those things are true. But how does God justify us? Even if you don't remember anything, please. Yes. Yeah. Yes. But who are we? Before even we understand the justification, that is the pattern Paul is following. From chapter 1 verse 36 onwards, what Paul has been explaining, we are undeserving. Whether it is neither Jew nor Gentile, whoever it may be, you are under the judgment of God. പിന്നെ നമ്മൾ ഇങ്ങോട്ട് 3-ാം അധ്യായം ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, യഹൂദന്മാർക്ക് ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, ആൻറ്റിസിപ്പേഷൻസ്. വാട്ട് വെർ ദ മെയിൻ 3 things? യെസ്, ദേ ഹാവ് ദ തോറ, പരിച്ഛേദന, ദേ വെയർ പാർട്ട് ഓഫ് the nation of Israel. Appam ingenulladagana categorization ellam ulladu kondu avar vicharichu endil ninnu rakshapadamennu, from the wrath of God, devathinte nyayavidhiyil ninnu rakshapadamennulladaya oru false understanding who had Jews had. Appa adine ellam destroy cheyidukonde apostolaya paulos parayugiyana, നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും എന്തൊക്കെ വലിയ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാൽ പോലും, വെൻ ഇറ്റ് കംസ് ഇൻ ടു ദി ജഡ്ജ്മെൻ്റ് ഓഫ് ഗോഡ്, യു ആർ നോട്ട് ഈസിലി എസ്കേപ്ഡ്. എന്നിട്ട് നമ്മൾ വീണ്ടും 4-ാം അധ്യായത്തിലോട്ട് വരികയാണ്. ജസ്റ്റിഫിക്കേഷൻ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ചു, ഹൗ ഡസ് ഗാഡ് ജസ്റ്റിഫൈസ് എ പേഴ്സൺ. സോ ഗോയിങ് ബാക്ക് ടു ദ പിക്ചർ, the holy God, the undeserving sinner, the humanity. So the humanity cannot easily approach whom? God. So there should be a mediator. There should be a, so God cannot come here and the humanity cannot go to God. Because എന്താ കാരണം? ഇവിടുത്തെ പ്രശ്നം എന്തുവാ? സിൻ. അപ്പം ദൈവം ഇവിടെ നോക്കുമ്പോൾ മനുഷ്യനല്ല കുഴപ്പം, പക്ഷേ പാപം, മനുഷ്യൻ്റെ ഉള്ളിലുള്ളതായ പാപം. അപ്പം ഇതിനെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി മീഡിയേറ്ററായിട്ട് ആരെ അയച്ചു? യേശുവിനെ അയച്ചു. സോ നൗ വെൻ ഗാഡ് ലുക്സ് അറ്റ് ദ ഹ്യൂമാനിറ്റി, ഹി ലുക്സ് ത്രൂ ദ ഐസ് ഓഫ് ജീസസ്. ഡു യു അറ്റ്ലീസ്റ്റ് ഗെറ്റ് സം പോയിന്റ്? നോ? സംവെയർ. ഓക്കെ. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, യു ക്യാൻ ആസ്ക് മീ. ഓക്കെ. സോ then when it comes to chapter 4, the entire chapter Paul is taking an example of Abraham. So what was that? So we could actually characterize, we could actually divide in three parts chapter 4, so that we already looked into. Who can say that? Ah, no, ad seriyana, avashya adu adu adinekkal or important point. So Abraham was justified by faith. Yes, by grace. The third one? Yes, the by divine. Oh, I like that. By divine. So that's three things. Abraham was justified by faith. The second one, Abraham was justified by grace. Then third thing, Abraham was justified by divine power. നമ്മള് ആദ്യത്തെ Abraham was justified by faith, അതുവരെ നമ്മൾ കണ്ടായിരുന്നു. രണ്ടാമത്തെ എബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ഗ്രേസ്. ദാറ്റ് വാസ് ദ പാസേജ് ദാറ്റ് വി റെഡ് ഫ്രം 9 to 16. സോറി മേക്ക, സിൻസ് യു ആർ ലിറ്റിൽ ബിറ്റ് ലേറ്റ്, ഐ ടോൾഡ് സ്റ്റീവ് ദാറ്റ് വൺസ് ഇൻ 2 weeks യു ക്യാൻ റൈറ്റ് ഔട്ട് ദ നോട്ട്സ്, വട്ട് എവർ യു അണ്ടർസ്റ്റുഡ്. ഡസൻറ്റ് നീഡ് ടു ബി whatever I say exactly, it should not be like that. So whatever you understand, write it down, and I want to see the notes once in 2 weeks. Okay, so I know today you might not have pen and paper. Next time when you come, please bring your pen and paper. Pam ee imagery nammal nokkukayanengil, the wrath needs to be satisfied. The wrath needs to be satisfied. അപ്പോൾ ഈ ദൈവകോപം, ദൈവത്തിൻ്റെ ദൈവകോപം ശമിക്കണമെങ്കിൽ അതിനുവേണ്ടിയാണ് ദൈവം ആരെ അയച്ചത്? യേശുവിനെ അയച്ചത്. സോ ജീസസ് ക്രൈസ്റ്റ് മീറ്റ്സ് ദ ഡിമാൻഡ്സ് ഓഫ് ഗോഡ്സ് ജസ്റ്റിസ്. അപ്പം ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ റാത്ത്, ഹു മീറ്റ്സ്? കർത്താവായ യേശു ക്രിസ്തു മീറ്റ് ചെയ്യുന്നു. ബട്ട് നൗ വെൻ വി ബൈ ഫെയ്ത്ത് റിസീവ് ക്രൈസ്റ്റ്, അക്സെപ്റ്റിംഗ് ഹിസ് പേഴ്സൺ ആൻഡ് ഹിസ് വർക്ക്, ഗോഡ് ഗ്രാൻസ് അസ് ഹിസ് റൈറ്റസ്നെസ്. അപ്പം നമ്മൾ ഈസിയായിട്ടങ്ങ് പറഞ്ഞു പോകരുത്, ഇനോ നമുക്ക് നമ്മുടെ വിശ്വാസം ആരിലിടണം? യേശുക്രിസ്തുവിലിട്ട് വാഗൊണ്ട് നമ്മൾ ഏറ്റു പറഞ്ഞ് കഴിയുമ്പോൾ വി ബിക്കം പാർട്ട് ഓഫ് ഗോഡ്സ് ഫാമിലി. അത് നമുക്ക് ഈസിയായിട്ടൊക്കെ പറഞ്ഞു പോകാൻ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഉള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ 3-ാം അധ്യായമൊക്കെ പഠിപ്പിച്ച് വന്നപ്പോൾ പറഞ്ഞായിരുന്നു, വെൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്റ്റാർട്ടഡ് പ്രീച്ചിങ്, ഹൗ ഡിഡ് ഹി പ്രീച്ച്? Yes, you brood of vipers. Veruvanulla devagopathil ninnu olinju poguvan ningale. Appam he started off saying there is a judgment. Appal innu idin opposite aayittu pogunnathaya kolappamaana innathe koodal. The ഇപ്പോൾ റീസൻ്റ്ലി ഞാൻ ഈ ഇടയ്ക്ക് ആരോണ്ടോട് പറഞ്ഞായിരുന്നു, എനിക്ക് തോന്നുന്നു ഞാൻ പി എൽ പാത്തി പാസ്റ്ററുകളോടാണ് പറഞ്ഞെന്ന് തോന്നുന്നു, ദ റീസൻ്റ് തിയോളജി ദാറ്റ് ഹാസ് കെയിം ഔട്ട് വാസ് ദ പ്രോസസ് തിയോളജി, വിച്ച് മീൻസ് ദ ഇമോഷണലിസം. സ്പീക്കേഴ്സ് knows how to get the emotions of people. So it doesn't need that a person's an ultimate change. ഇപ്പം റോമർക്ക് എഴുതിയ ലേഖനമൊക്കെ നമ്മൾ പഠിച്ച് വരുമ്പം 1 മുതൽ 11 വരെ ഫ്രം അപ്വേർഡ് ടു ഡൗൺ വേർഡ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. 12 മുതലുള്ളതായ പ്രാക്ടിക്കൽ ലെസൺസാണ്, ഫ്രം ഡൗൺ വേർഡ് ടു ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ളതായ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ 12-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആരായി മാറണം, ലോകത്തിന് എന്ത് ചെയ്യരുത്, അനുരൂപരാകരുത്. അപ്പം ഒരു പുഴു എങ്ങനെ പുഴുവിൻ്റെ അവസ്ഥ മാറി 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 എന്തായി മാറും? അപ്പം ആ ഒരു വാക്ക്, ട്രാൻസ്ഫോർമേഷൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കതാ. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവൻ എന്ത് ചെയ്യുന്നില്ല, ആയിരിക്കുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം? ആ പക്ഷേ പ്രോസസ് തിയോളജിക്ക് ഒരു കുഴപ്പമുണ്ട്. മീറ്റ്സ് എ നീഡ് റൈറ്റ് നൗ. യു കം ഇൻ ടു ചർച്ച്, യു ഹിയർ എ സെർമൺ, യു ഗെറ്റ് എക്സൈറ്റഡ്, വാവ് ദ ലോർഡ് ഹാസ് വെരി പവർഫുള്ളി സ്പോക്കൺ ടു മീ. ഇതിൻ്റെ വെളി പോകുന്നതിന് മുമ്പ് ഈ സംഗതി എന്ത് ചെയ്യും? പ്രോസസ് തിയോളജി. സോ ദാറ്റ് മീൻസ് ദ സ്പീക്കർ ഹാസ് ഗോട്ട് അറ്റൻഷൻ, ദ ഇമോഷണലിസം മീൻസ് they were so into the sermon, they said wow, then the moment they went out everything was gone. So the problem happens, what is not taking place? Transformation is taking place. So transformation is not taking place. What is most important, you should get touched here, it doesn't go. You go out, it doesn't go. You keep pondering over it. How can my life be transformed? How can I become more into the image of Jesus? അപ്പോൾ ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി, ജസ്റ്റിഫിക്കേഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈസിലി നമ്മൾ ചിന്തിക്കരുത്, യെസ് കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് വിശ്വസിച്ച് ഇനെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. നോ, നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുവാൻ വേണ്ടി ഈ ഹാഡ് ടു പേ എ പ്രൈസ്. Jesus had to pay a price. So God was not simply imputing his righteousness. God was not simply imputing. There was something that had to be met. So Jesus met it. Jesus met. Avade paranjirikkunna oru padam, forensic declaration. Forensic declaration. That means actually, it is, you have to picturize this scenario in a judicial, you know, situation. But legally, the payment has to be paid. Legally, the payment has to be paid. Appa chumma adu ipam idu satyam parna actually ee Pentecostal jenichu valarnaya nammal ee sangathi adukonda Romar kezhuthilekana nammal sherikkum padichirikkana. ഞാൻ പാസ്റ്ററുടെ മകനായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈസിലി എന്ത് ചെയ്യുന്നില്ല, രക്ഷ പ്രാപിക്കുന്നില്ല. നോ, മേ ബി യുവർ ഫോർ ഫാദേഴ്സ് മേ ഹാവ് ബീൻ 2-ഓ 3-ഓ 4-ഓ ജനറേഷൻ പെന്തക്കോസ്റ്റൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞ് പാസ്റ്റർമാരുടെ മക്കൾ ആര് തന്നെ ആയിരുന്നെന്ന് പറഞ്ഞാലും ദിസ് തിങ് ഹാസ് ടു ടേക്ക് പ്ലേസ് ഇൻഡിവിജ്വലി. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അമ്മ പറയും, കർത്താവായ യേശു ക്രിസ്തു വന്ന കൊച്ചുമോനെ നീ ചിന്തിക്കരുത്, ഞങ്ങളുടെ കാലേ പിടിച്ച് എന്ത് ചെയ്യാമെന്ന്. അങ്ങനെ പാസ് ഓൺ ചെയ്യുന്നൊരു കാര്യമല്ല ഇത്. ഇൻഡിവിജ്വലി നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സംഗതി മനസ്സിലാക്കണം. ഞാനത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ഐ ഹോപ്പ് അറ്റ്ലീസ്റ്റ് അവർ ചിൽഡ്രൻ വൺസ് ദേ യു നോ കം ടു ദിസ് ക്ലാസ് ദേ വുഡ് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിസ്. They would at least understand the basics. What is the reason? For almost 2 months, we talked about encounter with God. This has to happen. This has to happen. But you said, Pastor, how can I know that I am justified in the God of the Son? I can't know that I am justified. If you think about it, the God of the Son is the God of the life of our lives. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഞാൻ ഒരു 5 വർഷം അല്ലെ 10 വർഷം ഒരു 20 വർഷം മുമ്പ് ഞാൻ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു, അതിന് ശേഷം ഇപ്പം എങ്ങനെ. നമ്മൾ പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ മതി, നിങ്ങളുടെ കാര്യം പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഫാദറിൻ്റെ കാര്യം തന്നെ പറയാം. സുവിശേഷ വേളയിൽ എൻ്റെ ഫാദർ എനിക്ക് തന്നിരിക്കുന്ന റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസിങ്. അദ്ദേഹത്തിന് നല്ല സമയത്തൊക്കെ വളരെ ശക്തമായ സുവിശേഷ പ്രവർത്തനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു 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 55 വയസ്സൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പപ്പ തന്നെ പറയാൻ തുടങ്ങി, എടാ എൻ്റെ നല്ല പ്രായം കഴിഞ്ഞു, ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും എന്തു ചെയ്യുക, ഒരു ചർച്ചിലിരുന്ന് എന്തു ചെയ്യുക, സംഗതി അങ്ങ് പൊത്തുവരുത്തപ്പെട്ട രീതിയിൽ അങ്ങ് പോവുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ജസ്റ്റിഫിക്കേഷൻ സംഭവിക്കുന്ന സമയം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഫയറപ്പാണ്. പക്ഷേ ഈ സംഗതി ഒരു 2-3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന്, യുനോ, മേബി 1 or 2 years, മേബി ഒരു 5 years or 10 years കഴിയുമ്പോഴത്തേന് നമ്മൾ ഇവൻച്വലി പറയുന്നൊരു കാര്യമാണ്, പ്രായമൊക്കെ ആയില്ലയോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഗോഡ്സ് ജസ്റ്റിഫിക്കേഷൻ, പ്രായം ഇതിനൊരു ഒരു കാര്യമേ അല്ല. പ്രായം ഒരു വിഷയമാവുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കണം. അപ്പോസ്തലനായ പൗലോസ് എത്ര മിഷൻ യാത്ര നടത്തിയിട്ടുണ്ട്? എത്ര? മൂന്ന് മിഷൻ പ്രവർത്തനം. സഭകൾ എത്ര അധികമാണ് സ്ഥാപിച്ചിരിക്കുന്നത്, റൈറ്റ്? എത്ര എപ്പിസോഡ്സ് എഴുതിയിരിക്കുന്നത്, എത്ര ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നു. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇദ്ദേഹം ജയിലിൽ കിടക്കുക. അപ്പം ആ സിനാരിയോ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ജയിലിൽ അന്നത്തെ സമയത്ത് ആക്ച്വലി ഇങ്ങനെ വെച്ചിരിക്കുന്നത്, പൗലോസിനെ ഇങ്ങനെ വെച്ചിരുന്ന ഇതിൻ്റെ മുകളിൽ എന്തിരിക്കുക, വാള് പോലൊരു സംഗതി. ഏത് സമയത്താ ഓർഡർ വന്നിട്ട് ഇതെന്ത് ചെയ്യുന്നേ, താഴെ വരുന്നെന്ന് അറിയത്തില്ല. അപ്പോഴും ഈ പുള്ളിക്കാരൻ എഴുതുക, ക്രിസ്തുവിനെ പിടിച്ചു എന്നല്ല, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഇമ്മീഡിയറ്റ് കോണ്ടക്സ്റ്റുമുണ്ട്, വൈഡർ കോണ്ടക്സ്റ്റുമുണ്ട്. സോ വെൻ പോൾ സേയ്സ് ഞാൻ ഇപ്പോഴും സകലതും എന്ത് ചെയ്യുക, ഛേദമെന്ന്. അപ്പം എന്തോ കാത്തുകൊണ്ടാണ് കിടക്കുന്ന ഈ വ്യക്തി. ഏത് സമയത്തും ഓർഡർ വന്നു കഴിഞ്ഞാൽ ഈ സംഗതി അങ്ങ് വീഴും, വീണു കഴിഞ്ഞാൽ പോയി. പൗലോസിൻ്റെ അവസ്ഥയാണ്. അപ്പോഴും അദ്ദേഹം പറയുക, ഞാൻ ക്രിസ്തുവിനെ പിടിച്ചു എന്നല്ല, പിടിക്കാമോ എന്ന് വിചാരിച്ച് ഓടുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചിന്താഗതിയിൽ ചിന്തിച്ച് പൗലോസിന് വേണേൽ പറയാം, എൻ്റെ നല്ല സമയത്ത് ഞാൻ സഭകൾ സ്ഥാപിച്ചു, ലേഖനങ്ങൾ ഞാൻ എഴുതി, പക്ഷേ ഈ ഒരു ടൈമിൽ ഞാൻ എന്തിനാച്ചില്ല ഈ ഫിലിപ്പീനിലുള്ളതാകുന്ന വിശ്വാസികൾക്ക് വേണ്ടി പിന്നെയും, എൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലാക്കാമല്ലോ. ഇന്ന് നമ്മൾ പറയും, എടാ പാസ്റ്റർക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷേ ജോലി കഴിഞ്ഞ് വരുന്ന എൻ്റെ ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയത്തുള്ളൂ. യു ഗെറ്റ് ഇറ്റ്? ഐ എം ടോക്കിംഗ് അബൌട്ട് എൻകൗണ്ടർ. യഥാർത്ഥമായി ദൈവം നീതീകരിച്ച വ്യക്തി ഇങ്ങനൊന്നും അല്ല ചിന്തിക്കേണ്ടത്. ഇന്നലെ പി എൽ മാത്യു പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററുടെ ഒരു ഉദ്ബോധനത്തിൻ്റെ ആവശ്യമില്ല, അവിടെ ദൈവം നിനക്ക് ചെയ്ത നന്മ ഓർത്താൽ ആരാധന ഉണ്ടേലും ഇല്ലേലും നീ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഗെറ്റ്? അപ്പൊ ജസ്റ്റിഫിക്കേഷൻ യഥാർത്ഥമായി നടന്ന വ്യക്തി ഒരു ഫോഴ്സിൻ്റെ ആവശ്യമില്ല. ഇന്ന് നമ്മുടെ ആൾക്കാർ പറയും, എൻ്റെ അപ്പുറത്തിരിക്കുന്ന വ്യക്തിയുണ്ടല്ലോ പോരാ, ആ വ്യക്തിയൊന്ന് ആരാധിച്ചായിരുന്നെ ഞാൻ കയറി പിടിക്കത്തില്ലായിരുന്നു. ഇത് ഏഴംകുളത്ത് നടന്നൊരു സംഭവം ഞാൻ പറയാം. ചില ദൈവദാസന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്, അവർ കൊണ്ടുവന്ന് തലേ കൈ വെക്കുമ്പോഴത്തേന് എന്ത് പറയും, അന്യഭാഷ പറയും. ചിലവർക്കുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പം മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഷീബ എന്ന് പറയുന്ന ഒരു അമ്മാമ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു. അപ്പോൾ ഈ പാസ്റ്റർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ചർച്ചിലൊരു ആൻറ്റി അന്യഭാഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ദൈവദാസൻ വന്ന് എന്ത് ചെയ്തു, തലയിലങ്ങ് കൈവച്ചു. പാസ് ഇങ്ങനെ ആരാധിച്ച് ഇങ്ങനെ വന്ന് കൂടാരാര ഇങ്ങനൊരു പദം പാസ്റ്റർ വായിന്ന് അമ്മാമയ്ക്ക് പെട്ടെന്ന് ഇത് അങ്ക്ലിക്കായി. തിരി അപ്പുറം നോക്കിയപ്പോൾ കാണാം, അപ്പുറത്താരെ ഇരിക്കുന്നേ, ഷീബ അമ്മാമയാണ്. അപ്പോൾ അമ്മാമ പിന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങി, ഷീബ അമ്മാമ, ഷീബ അമ്മാമ. അപ്പം ഞാൻ പറയുന്നത് ഇതിനെപ്പറ്റി, ഞാൻ പറയുന്നേ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതല്ല. നമ്മളിത് യാഥാർത്ഥ്യമായിട്ട് നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ when it comes to Romans, I go very slowly. We have to truly understand. ഒരു ഫോറൻസിക് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി ഒരു വ്യക്തി നമ്മുടെ ലൈഫിന് വേണ്ടി നമ്മുടെ പാപത്തിന് വേണ്ടി പ്രൈസ് പേ ചെയ്ത് നമ്മളെ വാങ്ങിയിരിക്കുക. ജീസസ് പെയ്ഡ് ദ പ്രൈസ്. ജീസസ് പെയ്ഡ് ദ പ്രൈസ്. ഈ ഇടയ്ക്ക് നമ്മുടെ ലിൻസിയങ്ങളും സുജയാൻ്റെയും പ്രിയ കൊച്ചും ഇറ്റലിയിൽ പോയേക്കുമായിരുന്നു. അപ്പം പ്രിയ രൂത്തമ്മ പറഞ്ഞതായ ഒരു കാര്യം, ആർക്കിയോളജിക്കലി എന്തുമാകട്ടെ ആ ഒരു ചിന്തയാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ആ ചിന്ത മനസ്സിലാക്കിയാൽ മതി. ക്രൂശീകരണ സമയത്ത് യേശുവിൻ്റെ ശരീരത്ത് കടന്നതായ വസ്ത്രം, അതിൻ്റെ ആ ഒരു ഒരു അത് റിയലാണെന്നാണ് പറയുന്നത് അല്ലയോങ്ങളെ. ആ റിസർച്ച് ലെറ്റ്സ് സേ യു നോ ആർക്കിയോളജിക്കലി എവിഡൻസ് ആണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അത് എന്ത് തന്നെ ആയിരുന്നു പറഞ്ഞാലും അത് ഏതൊരു വ്യക്തി കാണുമ്പോഴും എന്ത് സംഭവിക്കും? ഒരു ഗൂസ് ബംസ്. നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി കടന്നുപോയതായ ആ ത്യാഗം. ഇന്ന് നമുക്ക് പലതും ഇച്ചീ ചെയ്യാം. നമുക്ക് പാസ്റ്റർ അലറി വിളിച്ച് സ്തോത്രം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. എന്നാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരാധന അങ്ങോട്ട് കഴിയട്ടെ, ഒരു 15 മിനിറ്റ് നാം പുറയിലൊക്കെ കൂടി ഇരുന്നിട്ട് നമുക്ക് വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് വിൽ നോട്ട് കം ഇൻ ദ വർഷിപ്പ്. അപ്പോൾ ചിന്തിക്കണം, ആം ഐ ട്രൂലി ജസ്റ്റിഫൈഡ്? ഐ നോ ഐ എം ആക്ച്വലി പ്രൊവോക്കിംഗ് യു ടു തിങ്ക്. ഐ വോണ്ട് ഓൾ ഓഫ് അസ് ടു തിങ്ക് ദിസ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ പ്രവൃത്തി നമുക്ക് ഓർത്താൽ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല, സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്നതായ ഒരു കാര്യമാണ്, മാതാപിതാക്കളായ നിങ്ങളും ഇതൊക്കെ ശ്രദ്ധിച്ചോണം, പാസ്റ്റർമാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുള്ളതായ കാര്യങ്ങളല്ല. ഇവർക്ക് താഴെ വരുമ്പം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, വർഷിപ്പ് വരത്തില്ല. സ്റ്റേജിലോട്ട് വന്നാൽ പിന്നെ ഭയങ്കര വർഷിപ്പ് ഇവർക്ക്. ദൈവപ്രവൃത്തി ഉള്ളവൻ താഴെ ഇരുന്നാലും ഒരു ദിവസം വർഷിപ്പ് ടീമിൽ അല്ലെങ്കിലും നീ ദൈവത്തെ ആരാധിക്കും. നമ്മൾ ദൈവത്തെ ആരാധിക്കും. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ പെന്തക്കോസ്റ്റൽ അത് പറയുന്ന നമുക്കൊരു അഭിമാനം വേണം. ഇല്ലേ പിന്നെ നമ്മുടെ ഈ ചർച്ച് എന്തിനാ ഇന്ത്യ പെന്തക്കോസ്റ്റൽ യുനോ അസംബ്ലി ഓഫ് സിആർ എന്ന് പറഞ്ഞേക്കുന്നത്? ഇന്ത്യ പെന്തക്കോസ്റ്റൽ അങ്ങ് എടുത്ത് മാറ്റിയാൽ പോരായിരുന്നു, ഇന്ത്യൻ ബാപ്റ്റിസ്റ്റ് ഓഫ് അങ്ങനെ നമുക്ക് കൊടുത്താൽ മതിയായിരുന്നല്ലോ. പെന്തക്കോസ്റ്റൽ എന്ന് പറയുന്നെങ്കിൽ നമ്മൾ അതിലൊന്ന് അഭിമാനിക്കണം. പെന്തക്കോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. എല്ലാം വേണം, നമുക്കിവിടെ അത്ഭുതം വേണം, ദൈവവചനം വേണം, ആരാധന വേണം, എല്ലാ കാര്യങ്ങളും വേണം. ഷുഡ് ബി എ മിക്സ് ഓഫ് എവറിഥിങ്. ബട്ട് വെൻ യു സേ പെന്തക്കോസ്റ്റൽ, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ശക്തമായി നമ്മൾ ദൈവത്തെ ആരാധിക്കണം. കാര്യം നമ്മൾ ആരാധിക്കുവാൻ വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് അല്ലേ. അപ്പം എന്താ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത, അപ്പം ഇതൊക്കെ നമ്മുടെ ആരാധനയിൽ ഓർമ്മ വരണം. കർത്താവ് ലീഗലി അവൻ എനിക്ക് വേണ്ടി പ്രൈസ് പേ ചെയ്തല്ലോ. ഇപ്പം പ്രിയ സുജയാൻ്റെ ലിൻസിയങ്ങളും കുഞ്ഞൊക്കെ അത് പോയി കണ്ട്. ഐ എം ഷുവർ ആക്ച്വലി ആൻറ്റി പറഞ്ഞ അന്ന് അവിടെ ആരാധന ഇല്ലായിരുന്നു, പക്ഷേ ഇത് കണ്ടപ്പോഴേ ഗൂസ് ബമ്പാ. അപ്പം എന്തുമാത്രം നമ്മുടെ ആ ഡിവോഷൻ ടു ഗോഡ് മച്ച് മോർ സീരിയസ്. യു ഗെറ്റ് ഇറ്റ്? അപ്പം ഈ സംഗതി പൗലോസിൻ്റെ ആഗ്രഹമാണ്, ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ചുമ്മാതെ വരുന്നൊരു സംഗതിയല്ല ഇത്. ഇനിയും നമുക്ക് ആ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വി ടോക്ക്ഡ് അബൌട്ട് ഏബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, ആൻഡ് ദ സെക്കൻഡ് വൺ, ഏബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ഗ്രേസ്. ഒരു ഒരു വേദഭാഗം നമ്മളിപ്പോൾ വായിക്കാൻ വേണ്ടി പോവുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം, അതൊരു ലോങ് ചാപ്റ്റർ, പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കണം. എന്നിട്ട് അതിൽ ഒരു പോയിന്റ് മാത്രമേ ഞാൻ ഇന്ന് മെൻഷൻ ചെയ്യത്തുള്ളൂ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ 11 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ എല്ലാവരും എടുക്കണേ, എല്ലാവരും എടുക്കണം. ലൂക്കോസ് ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ 15:11-32. ഇത് ആരുടെ സ്റ്റോറിയാണെന്ന് അറിയാമോ? ആ മുടിയനായ പുത്രൻ. അപ്പം ഈ സ്റ്റോറി നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി നമ്മൾ 21 വായിക്കാൻ വേണ്ടി പോകുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം, ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ 15:11. ആരെങ്കിലും ഒരാൾ നിർത്തി വായിച്ചേ. മലയാളത്തിലൊന്ന് വായിക്കാം, അതിൻ്റെ 18 മുതൽ ഒന്ന് വായിച്ചേ. 18 മുതൽ ഇപ്പൊ ഈ മലയാളത്തിൽ വായിച്ചതായി ഈ ഭാഗം, ദ പാസേജ് ദാറ്റ് വി റെഡ് ഇൻ മലയാളം, വാട്ട് ഡു വി റിയലി അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹൗ ക്യാൻ വി കണക്ട് ദിസ് പാസേജസ് ഇൻ ടു ദ ജസ്റ്റിഫിക്കേഷൻ? പിതാവിൻ്റെ കരുണ, ശ്രദ്ധിച്ച് വായിച്ചവർക്ക് പല വലിയ കുഡ് ബി ട്രൂ മടങ്ങി വരവ് അക്സെപ്റ്റിംഗ് ദ സിന്നർ. എന്നാൽ നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കണം, നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു അപ്പന് രണ്ട് മക്കൾ, ഒരുത്തൻ എന്ത് ചെയ്തു, വസ്തുവകകളെല്ലാം വാങ്ങിച്ച് ഒരു ദൂരദേശത്ത് പോയി. അപ്പോൾ ഈ അപ്പൻ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. മകൻ എന്ത് ചെയ്യുന്നുണ്ട്, മകൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ ചെയ്യുന്ന പ്രത്യേകത എന്തുവാ, അപ്പൻ എന്താ ചെയ്യുന്നത്, ഇവിടെ ഓടിച്ചെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, അവനെ അവനോട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവൻ എങ്ങനെ വന്നു, അവൻ ആ ഫാർ കൺട്രിയിൽ നിന്ന് വന്നതായ രീതിയിൽ അവൻ എവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അപ്പൻ്റെ ടേബിളിൽ ഇരിക്കാൻ പറ്റത്തില്ല. വി ഹാവ് ടു വെരി കെയർഫുള്ളി ആൻഡ് കീൻലി അണ്ടർസ്റ്റാൻഡ് ദിസ് ആസ്പെക്ട്. ഇവിടെ സംഭവിക്കുന്നത്, അപ്പൻ ഈ മകനെ കാത്തു നിൽക്കുക, മകൻ തിരിച്ചു വരുന്നു, അപ്പൻ ഓടിച്ചെന്ന് മകനെ ആലിംഗനം ചെയ്യുന്നു, അവൻ്റെ പാപങ്ങൾ എല്ലാം ക്ഷമിക്കുന്നു. പക്ഷേ ഇവൻ അപ്പൻ്റെ വീടിനകത്ത് കയറി വന്ന് ടേബിളിൽ അപ്പൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ ഇവൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവനെ കയറാൻ പറ്റത്തില്ല. അപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, ഈ ഫോറൻസിക് ഡിക്ലറേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്, യഥാർത്ഥ ജസ്റ്റിഫിക്കേഷൻ. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പലതും പറഞ്ഞു വിടും, ആ കർത്താവിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. ഈ ജസ്റ്റിഫിക്കേഷൻ ആസ്പെക്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പം ദൈവത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ആ കുഴപ്പമില്ല, അവൻ തിരിച്ചു വന്നല്ലോ, ഞാൻ അവനോട് എന്ത് ചെയ്തു, ക്ഷമിച്ചു, ഇനിയും ഉള്ള രീതിയിൽ അങ്ങ് പോയാൽ പോരായോ. ഇന്ന് പലയിടത്തും പറയുന്ന കാര്യമാണ്, ഉള്ളതുപോലെ നമ്മളെ ദൈവം എന്ത് ചെയ്യും, അങ്ങ് അക്സെപ്റ്റ് ചെയ്യും, ഉള്ളതുപോലെ കുഴപ്പമില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ച് വിട്ടാലേ എന്ത് ചെയ്തുള്ളൂ, പറ്റത്തുള്ളൂ. ഈ പിതാവിന് വേണം അങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷെ പിതാവ് അവനെ ആലിംഗനം ചെയ്യുന്നുണ്ട്, അവനോട് ക്ഷമിക്കുന്നുണ്ട്. പക്ഷേ മാൻഡേറ്ററി ആയിട്ട് ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു, വായിക്കാം. അവൻ പറയുകയാണ്, മകൻ അപ്പനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. അത് കേട്ടിട്ട് അപ്പം വേറെ മറുപടിയൊന്നുമല്ല മകനോട് പറയുന്നത്, ദാസന്മാരോട് പറയുക, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന്, വേണമെങ്കിൽ അപ്പന് പറഞ്ഞാൽ പോരാ, ഇവൻ ഇട്ടോ ഇട്ടുകൊണ്ട് വന്നത് തന്നെ അങ്ങോട്ട് പോയാലെന്താ, അപ്പം പറയുകയാണ് ഇവനെ ധരിപ്പിക്കണം, അവിടെ കൊണ്ട് തീരുന്നില്ല, ഇവൻ്റെ കൈക്ക് എന്ത് ചെയ്യണം, ഓ ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഗോഡ് കുഡ് ഹാവ് ഈസിലി യു നോ അക്സെപ്റ്റഡ് ദ പ്രോഡിഗൽ സൺ ദ വേ ഹി ഈസ്. അപ്പം നമുക്ക് ഈ ആസ്പെക്റ്റ് അല്ലേ ഇഷ്ടം, നമുക്ക് കർത്താവ് ക്ഷമിച്ചല്ലോ, പിന്നെ നമുക്കെന്തോ. അപ്പം ഈ ഫോറൻസിക് ആക്ച്വലി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഉള്ള രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നെങ്കിൽ പോലും ദൈവം നിന്നെ സീല് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്, ഇതാ ജസ്റ്റിഫിക്കേഷൻ. അപ്പം ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ സംഗതി നമ്മുടെ തലയിൽ കിടക്കുമ്പോൾ, ആ ഒരു ലേബിൾ കിടക്കുമ്പോൾ, നമ്മൾ പിന്നെ ഡിഫറൻറ്റാണ്, നമ്മൾ പിന്നെ എന്താ. അപ്പം അപ്പം ചോദ്യം വരും, എന്നാലും പാസ്റ്ററെ ഈ ഒറിജിനൽ സിൻ നമ്മളിൽ കിടക്കുകയില്ലയോ. ഞാൻ ഇന്ന് ആക്ച്വലി അതിനെപ്പറ്റി പഠിപ്പിക്കണമെന്നാണ് കാര്യം. ദ റീസൺ വൈ ഐ ലൈക്ക് വൺ പേഴ്സൺ ഫ്രം അവർ ചർച്ച്, ഹി ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ, ഗോഡ് കുഡ് ഹാവ് ഈസിലി ക്രിയേറ്റഡ് ദിസ് വേൾഡ് സിൻലെസ്. അപ്പം ഞാൻ ഇന്ന് അതിനെപ്പറ്റി, അപ്പോൾ ഐ ലൈക്ക് ബിക്കോസ് ഹി ആസ്ക്ഡ് മീ എ സെമിനാരി ക്വസ്റ്റ്യൻ, ദാറ്റ് വാസ് പവർഫുൾ, ദെൻ ഐ അണ്ടർസ്റ്റുഡ് ഹി ഈസ് ലിസണിങ് ടു ദ ബൈബിൾ സ്റ്റഡീസ്. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒറിജിനൽ സിന്നിനെ പറ്റി പറയണമെന്നോ വിചാരിച്ചത്, ബട്ട് ഐ തോട്ട് I would take it actually next week. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ കാര്യമുണ്ട്. അപ്പം നമുക്ക് ചിന്ത വരും, എന്നാൽ ഈ ഒറിജിനൽ സിൻ ഉണ്ടല്ലോ നമ്മളിൽ, ആദമിക് സിൻ ഉണ്ടല്ലോ നമ്മളിൽ. കർത്താവ് നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു, ഹോളി സ്പിരിറ്റ് കൊണ്ട് നമ്മളെ സീൽ ചെയ്യുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, എന്നാലും നമ്മളിൽ ആദമിക് പാപം എന്തുണ്ട്? നമ്മുടെ ശരീരത്തിൽ. പിന്നെ ഇവൻ എന്ത് ചെയ്യും? പൊങ്ങും. പക്ഷേ പൊങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്, റൈറ്റ്? ഈ പരിശുദ്ധാത്മാവ് മലകളെ നീക്കാൻ വേണ്ടി മാത്രമല്ല, യു ഗെറ്റ് ഇറ്റ്? പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അന്യഭാഷ മാത്രം സംസാരിക്കേണ്ട ഒരു കാര്യമല്ല. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ കമാൻഡ് ചെയ്ത് രോഗികളെ സൗഖ്യമാക്കുന്ന കാര്യം മാത്രമല്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനും ഈ സംഘം സഹായിക്കും. നമുക്ക് വേണ്ടാത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതാ, ഏതാ? ആത്മാവിൻ്റെ, അത് നമുക്ക് വേണ്ട. ബാക്കി എന്ത് നമ്മളെടുക്കും? അപ്പോൾ യഥാർത്ഥമായി ജസ്റ്റിഫൈ ചെയ്തവൻ, അവൻ പിന്നെയും പാപത്തിൻ്റെതാകുന്ന ആ ടെംപ്ടേഷൻ അവൻ ഉണ്ടാകത്തില്ലെന്നല്ല, അതുണ്ടായാലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക? കടന്നു പോകുന്നു. അതുകൊണ്ടാണ് പിന്നെയും റോമർ ചാപ്റ്റർ 12, വി ആർ ബിക്കമിങ് മോർ ലൈക് ക്രൈസ്റ്റ്, വി ആർ കീപ്പ് ഓൺ ട്രാൻസ്ഫോമിങ്. അവിടെ ആക്ച്വലി വി ആർ ട്രാൻസ്ഫോംഡ് എന്നൊക്കെ ആ ഒരു പദമാണ് പറഞ്ഞിരിക്കുന്നെങ്കിലും ഇൻ ദ ഒറിജിനൽസിൽ പറഞ്ഞിരിക്കുന്നത് വി ആർ കീപ്പ് ഓൺ ട്രാൻസ്ഫോമിങ്. ഇന്ന് നമ്മൾ ജീവിച്ചതുപോലെ അല്ലായിരിക്കണം നാളെ ജീവിക്കേണ്ടത്. ഇന്ന് നമ്മൾ ദൈവശക്തി അനുഭവിച്ചതുപോലെ അല്ലായിരിക്കണം നാളെ നമ്മൾ ദൈവശക്തി അനുഭവിക്കേണ്ടത്. Let me tell you this. Going back to the question that came to me, God could have easily created the heaven sinless. ഒന്ന് ചിന്തിച്ചു, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ആക്ച്വലി ആരാ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ സ്ട്രഗിൾ എന്തുകൊണ്ടാണ്? സിൻ ഉണ്ടായതുകൊണ്ട്. ഇപ്പോൾ ഈ ഗോഡ് കുഡ് ഹാവ് യു നോ ക്രിയേറ്റഡ് എ സിൻലെസ്, നമുക്ക് പിന്നെ അതിൽ ചിന്ത വല്ലതും വരുന്നുണ്ടോ? ഫ്രീ വില്ലല്ലോ, ഒന്നുമില്ല, നമ്മൾ പിന്നെ റോബോട്ട് പോലെ പോകുന്നേ, റൈറ്റ്? ഇന്നിപ്പം നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ റോബോട്ടായാലും എങ്ങനെ ഇരിക്കും? ദിനം പ്രതി, ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ രാജിയുടെ തന്നെ, ഞാൻ രാജിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു, When it comes to food, please don't expect me to cook. അത് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ വാക്ക് കൊടുത്തേ. യാ, താല്പര്യമുണ്ട്, അക്സെപ്റ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു, ഫുഡിനെ പറ്റി ഓർത്ത് ഭാരപ്പെടേണ്ട, എല്ലാ ദിവസവും എനിക്ക് കഞ്ഞി തന്നു. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ കാര്യമാണ്, രാജയുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് പറയുന്നത്. ഇപ്പം രാജു വിചാരിച്ചു, ഓക്കെ, എന്നാൽ ഈ മനുഷ്യന് ഈ ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ കഞ്ഞി ഉണ്ടാക്കുക. ഞാനങ്ങനെ പറഞ്ഞാലും വൺ ഡേ പറയണത്ര പേശ് എന്ത് ചെയ്യുമെന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റിന് വന്നാലും എന്താ, ഒരു ദോശയോ അല്ലെങ്കിൽ ഒരു ഇഡലിയോ ഒക്കെ കിട്ടിയായിരുന്നെങ്കിൽ. അപ്പം നമ്മൾ റോബോട്ട് പോലെ ആയിരുന്നെങ്കിൽ, നമ്മുടെ ഭാര്യ ഇപ്പം നമ്മുടെ റോബോട്ട് പോലെ ദിനംപ്രതി ഒരു സാധനമേ ഉള്ളൂ ഇവിടെ, നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുമോ? അപ്പോൾ പാപം ഈ ലോകത്തിലേക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ നമ്മളും എന്തായി മാറിയേനെ? റോബോട്ട് പോലെ നമ്മൾ എന്ത് ചെയ്തേനെ? ചലിച്ചേനെ. ബട്ട് ഇൻ ദ ക്രിയേഷൻ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദറ്റ്. ബട്ട് നെക്സ്റ്റ് വീക്ക് വി നോ വി വിൽ ആക്ച്വലി ടോക്ക് അബൌട്ട് ഇറ്റ് മോർ. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ ഫോറൻസിക് ഡിക്ലറേഷൻ ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ് നമ്മൾ ഈ ഫോറൻസിക് ഡിക്ലറേഷൻ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തി നമ്മൾ എപ്പോഴാണ് ഓർക്കുന്നത്? ഏതാ? കർത്തൃമേശ. ഇതല്ല കർത്തൃമേശ എന്ന് പറയുന്നത്, നല്ലൊരു കാര്യമാണ്, പക്ഷേ കർത്തൃമേശയുടെ സമയത്ത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും 24/7. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിയ ഈ പ്രൊഡിഗൽ സൺ, ദൈവം ചുമ്മാ നമ്മളെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തതല്ല, ഈസിലി അങ്ങ് പോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ അതിന് ഒരു വ്യക്തിയെ ദൈവം അയച്ച് നമ്മളിൽ സീല് ചെയ്തൊരു സംഗതി ഉണ്ട്, ഒരു ഫോറൻസിക് ഡിക്ലറേഷൻ ഉണ്ട്. ആ ജസ്റ്റിഫിക്കേഷൻ നമ്മളിൽ എന്ത് ചെയ്യുക കിടക്കുക? അപ്പോൾ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല, ആ എൻ്റെ താല്പര്യത്തിന് ഞാൻ ചിന്തിക്കത്തുള്ളൂ. പാസ്റ്റർ നീ എന്തോ പ്രസംഗിച്ചാലും, ഇനി അതല്ല എൻ്റെ അച്ഛനല്ല എൻ്റെ അമ്മാമ്മ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിയോട് ഒരു ദൂത് ഞാൻ വചനത്തിൽ കൂടി അങ്ങ് പറയുക, യു ആർ നോട്ട് ട്രൂലി ജസ്റ്റിഫൈഡ്. യു ഗെറ്റ്? യു ആർ നോട്ട് ട്രൂലി ജസ്റ്റിഫൈഡ്. നിന്നെ ദൈവം യഥാർത്ഥമായി ജസ്റ്റിഫൈ ചെയ്തെങ്കിൽ പാപം സംഭവിച്ചാലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഉണർത്തിക്കും, നിനക്ക് ഈ വഴി പോകാൻ പറ്റത്തില്ല, നിനക്ക് ഈ വഴി പോകാൻ പറ്റത്തില്ല, നീ ആരിലേക്ക് മടങ്ങി വരണം. ഇന്ന് ദൈവസഭകൾ നിറഞ്ഞിരിക്കുന്നത് എങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടാണെന്നറിയോ? ഈ സ്റ്റോറിയിൽ തന്നെ രണ്ടാമത്തൊരു വ്യക്തിയുണ്ട്. യു ഗെറ്റ്? ഈ പുള്ളിക്കാരന് മടങ്ങി വന്നവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് സഭകൾ മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഒരുവൻ വീഴാൻ വേണ്ടി. വീണ് കഴിഞ്ഞാൽ നമ്മൾ പറ്റുവാണെങ്കിൽ രണ്ടിടത്ത് ഫോൺ വിളിച്ച് പറയും, കണ്ടായിരുന്നു എന്തോ ഒരു ആരാധനയായിരുന്നു. ഞാനൊരു സംഭവം പറയാം, സ്ഥലമൊന്നും പറയത്തില്ല, നല്ല ശക്തമായി ആരാധിക്കുന്ന ഒരു അങ്കിൾ, അദ്ദേഹം ഇച്ചിരി ഷോർട്ട് ടെമ്പേർഡാണ്. ഒരു സംഭവം ഉണ്ടായി, പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിച്ചു. അപ്പം നമ്മളെല്ലാം മനുഷ്യരാണ്, റൈറ്റ്? പക്ഷേ കൂടെ നിന്ന് എന്തേലും ഒരു വിഷയം വന്നാൽ ആദ്യമേ വിളിക്കുന്ന ഈ അങ്കിളിനെ, ഈ പൊട്ടിത്തെറിച്ച അങ്കിളിനെ വിളിക്കുന്നത്, ച്ചാ ഒരു സംഗതിയുണ്ട്, ഈ പുള്ളിക്കാരൻ നല്ല മനസ്സിതിയുള്ളൊരു വ്യക്തിയാണ്, അദ്ദേഹം ഓടിച്ചെല്ലും. പക്ഷെ അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? പൊട്ടിത്തെറിച്ചു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെല്ലാം ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ, എന്നാലും അദ്ദേഹം അങ്ങനെ പൊട്ടിത്തെറിച്ചേ? ആ എനിക്ക് അപ്പോഴേ അറിയാം നീ ആരാധനയൊക്കെ ചുമ്മാ. അടുത്ത സംഗതി, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ സംഗതി എല്ലാം ചുമ്മാതാ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചു പോയതാ. പക്ഷെ ദൈവസ്നേഹമുള്ള നീ മറ്റുള്ളവനോട് പറയാതെ അവൻ്റെ അടുത്ത് ചെന്നിട്ട്, അച്ഛാ കുഴപ്പമില്ല പറ്റി, നമുക്ക് ഒരുമിച്ച് അവനെ ഒന്ന് താങ്ങി കയ്യിലെടുത്ത് നമുക്ക് ഒരുമിച്ച് അച്ഛാ ഈ ക്രിസ്തീയ ജീവൻ നമുക്ക് നയിക്കാം, ഇത് നമ്മളെ കൊണ്ട് പറ്റൂ. ഇന്ന് ദൈവസഭകൾ നിറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ചേട്ടായിമാരെ കൊണ്ടാണ്. ഒരുവൻ മടങ്ങി വന്നാൽ പോലും അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ചിന്തിക്കുന്നില്ല അവൻ അൺഡിസേർവിങ് ആയിരുന്നു, അവന് ദൈവം കൊടുത്തിരിക്കുന്നതായ ക്വാളിറ്റീസ് അവൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഒരുവൻ തെറ്റിപ്പോയി, അവൻ മടങ്ങി വന്നിട്ട് പോലും പിതാവിനെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സാ. പക്ഷേ ചേട്ടായിക്ക് എന്ത് ചെയ്യുന്നില്ല? ഇന്ന് പകൽക്കാലം, ഐ ഹോപ്പ് യു നോ വി ട്രൂലി അണ്ടർസ്റ്റാൻഡ്, വി ആർ ആബ്സല്യൂട്ട്ലി അൺഡിസേർവിങ്, വി ആർ ആബ്സല്യൂട്ട്ലി അൺഡിസേർവിങ്, വി ആർ നത്തിങ് വിതൗട്ട് ഗോഡ്, വി ആർ നത്തിങ് വിതൗട്ട് ഗോഡ്, വി ആർ നത്തിങ് വിതൗട്ട് ഗോഡ്. ഇത് 100 പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ളതാകുന്ന ഒരു ഇത് വരുമെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ്. ആക്ച്വലി ഞാൻ ഇന്നെൻ്റെ ഇന്നത്തെ പ്രസംഗവും കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത ഔട്ട് റീച്ചിനോടനുബന്ധിച്ച ഇന്ന് ആ വാക്കിൻ്റെ മീനിങ് ഞാൻ യഥാർത്ഥമായി മനസ്സിലാക്കിയപ്പോഴാണ്. നമുക്കറിയത്തില്ല യേശു ഏത് ഫോമിലാണ് വരുന്നതെന്ന്. നമ്മൾ ചിലപ്പോൾ സിയാറ്റിൽ ചെന്ന് ഒരു പാക്കേജ് ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ മാനുഷികമായി നമുക്ക് ചിലപ്പോൾ ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യാം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ദൈവം ചിലപ്പോൾ നിൻ്റെ യഥാർത്ഥ ജെന്യൂൻ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയത്തില്ല. അപ്പം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതൊന്നും ചുമ്മാതെ വന്ന ഒരു സംഗതിയല്ല. Let me remind you one more time. It is not the house. It is not the car. It is not the dress that you wear. It is ultimately God justified you. You have that label in your life. ഈ സംഗതി ഉള്ളിടത്തോളം കാലം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒന്നിനും നമ്മളെ തടയാൻ പറ്റത്തില്ല. നമ്മളൊരു ഡിഫറൻറ്റ് ഗ്രൂപ്പാണ്, നമ്മളൊരു ഡിഫറൻറ്റ് ഗ്രൂപ്പാണ്. ഭയങ്കര ദൈവശക്തി നമ്മളിൽ കൂടി വ്യാപരിക്കും ഈ ഒരു തലത്തിൽ നമ്മൾ ചലിച്ചു കഴിഞ്ഞാൽ. വി ആർ എൻ എൻറ്റയർലി എ ഡിഫറൻറ്റ് പീപ്പിൾ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ ദൈവത്തെ ഒന്ന് ധ്യാനിച്ച്, കർത്താവേ ഐ താങ്ക് യു, താങ്ക് യു ജീസസ് ദറ്റ് ബൈ ഫെയ്ത്ത് ബൈ ഗ്രേസ് ദറ്റ് യു ഹാവ് ഗിവൺ മീ ദിസ് പ്രിവിലേജ് ടു നോ ഗോഡ്, ടു നോ ഗോഡ്. ഞാൻ ഈ ഇടയ്ക്കേ ഉള്ളൂ, ഇപ്പോൾ സഭയിലൊരു പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പ്രസംഗം ഈ ഒരു ആസ്പെക്റ്റിൽ തുടങ്ങാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ അല്ലാതെ എവിടെ പ്രസംഗിച്ചാലും ചോദിക്കുന്നൊരു കാര്യമാർ, ഇഫ് ഗോഡ് കംസ് ടുഡേ വിൽ യുവർ ലൈഫ് ബി ടേക്കൺ അപ്പ്. ഇത് നമ്മളെ സ്ട്രൈക്ക് ചെയ്തിരിക്കണം. ഇഫ് ഗോഡ് കംസ് ടുഡേ വിൽ അവർ ലൈഫ് ബി ടേക്കൺ അപ്പ്. ഇഫ് യു ഹാവ് ഡൗട്ട്, നിങ്ങറിയാം ഇപ്പോൾ കൈവെക്കാൻ പറഞ്ഞാൽ ഒട്ടുമിക്ക പേരും കൈവെക്കത്തില്ല, ചിലപ്പോൾ ഞാനും പോലും കൈവെക്കത്തില്ലായിരിക്കും. ഇവിടെ പാസ്റ്റർ വലിയ പുണ്യവാളനാണെന്നോ വിശ്വാസി വലിയ പുണ്യവാളനോ അതൊന്നും അല്ല ഇവിടെ വിഷയം. നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. നമ്മൾ ഫൈറ്റ് ചെയ്യണം. നമ്മൾ പാപത്തിൽ നിന്നുള്ളതായൊരു വിടുതൽ കർത്താവ് നമുക്ക് ഓൾറെഡി നൽകിയിരിക്കുക, ദൈവശക്തി നമ്മളിൽ വ്യാപരിച്ചിരിക്കുക. ഇതിൽ നമുക്ക് സഞ്ചരിക്കാം, ഇതിൽ നമുക്ക് നടക്കാം. ഈ ആത്മശക്തിയിൽ കർത്താവ് മുൻപോട്ട് നമ്മുടെ ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.